You're with SBS Radio.
ഓസ്ട്രേലിയയിൽ കൂടി വരുന്ന തട്ടിപ്പുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു തട്ടിപ്പാണ് സിം സ്വാപ്പ് എന്ന തട്ടിപ്പ്. ഫോണിൻ്റെ സിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നടത്തുന്ന ഈ തട്ടിപ്പിൽ ബാങ്കിംഗ് വിവരങ്ങൾ കൈക്കലാക്കി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് തട്ടിപ്പുകാർ. അടുത്തിടെ ചില മലയാളികളും ഈ തട്ടിപ്പിൽപ്പെട്ടിരുന്നു. മെൽബണിലുള്ള സുനു സൈമൺ ആഴ്ചകൾക്ക് മുൻപുണ്ടായ അനുഭവം പങ്കുവയ്ക്കുകയാണ്.
ഞാനിങ്ങനെ രാത്രിയിൽ ഒരു പരിപാടി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ലേറ്റ് ആയിട്ടാ കിടന്ന്, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോണായിട്ട് ശ്രദ്ധിച്ചില്ല. ഫോണ് നമ്മൾ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഫോണായിട്ട് നോക്കിയപ്പോൾ ഫോണിൽ നിന്ന് കുറച്ച് നമ്പറും കുറച്ച് മിസ് കോളുകൾ വന്നു കിടക്കുന്നു. അതുപോലെ കുറെ വേറെ കുറച്ച് ഫോണിലേക്കൊക്കെ എന്റെ ഫോണിൽ നിന്ന് വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് സമയത്തൊക്കെ കോള് ഡയൽ ചെയ്തിരിക്കുന്നൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു. പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല, ഞാൻ നല്ല ഉറക്കത്തിലുമായിരുന്നു. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു, നീ ഞാൻ മറ്റേ ഫോൺ എടുത്ത് വിളിച്ചോയില്ല? വൈഫ് പറഞ്ഞു വൈഫും ചെയ്തിട്ടില്ല. ഇനിവേ അത് പിന്നെ ഞാൻ അതങ്ങ് വിട്ടു, എന്നെ വല്ല കൈതട്ടി പോരായിരിക്കും എന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ആരെയോ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോള് പോകുന്നില്ല, നേരെ ഫോണ് ഡിസ്കണക്ട് ആകുക. അപ്പൊ അടുത്ത് വേറൊരാളെ മാറ്റി വിളിച്ച് നോക്കിയപ്പോൾ അവന്റെ ഫോണിലേക്കും പോകുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഫോണിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ വേറെ ഈ സിമ്മ് സ്കാൻ നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ നേരെ എന്റെ അടുത്ത് തന്നെയുള്ള വോഡാഫോൺ, ഞാൻ ഈ ഫോണ് വർഷങ്ങളായിട്ട് സിം മാറ്റുകയും ഫോൺ മാറ്റുകയും ചെയ്യുന്ന വോഡാഫോന്റെ ഷോറൂമിലേക്ക് തന്നെ ചെന്നു. സൗത്താണെങ്കിൽ തന്നെയുള്ള പെൻഡിവാലിയിൽ. അപ്പൊ അവര് നോക്കിയപ്പോ അവർക്കും നോക്കിയിട്ട് ഈ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്കും ഒന്നും പിടികിട്ടിയില്ല. സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ ചെയ്തു. അവരും സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയിട്ടും ഫോണ് വർക്കാകുന്നില്ല. അപ്പൊ അവരൊരു സിമ്മിന് എന്തോ കുഴപ്പമില്ല, ഒന്ന് സിമ്മ് മാറ്റിയിട്ട് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫോണിലെ സിം എടുത്ത് എന്റെ മൊബൈലിലിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു ഞങ്ങളുടെ സിമ്മ് പോയതാണ് എന്ന് പറഞ്ഞിട്ട് ആ സിം മാറ്റി അവർ ആ സെയിം നമ്പറിൽ തന്നെ എൻ്റെ പുതിയൊരു സിം കാർഡ് എടുത്ത് തന്നു. അപ്പം പിന്നെ ഫോൺ വർക്ക് ചെയ്യണം. അന്നാരാണ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ആപ്പിൾ ഐ ഡിയിൽ ഇത് എനിക്ക് 3 ഡിവൈസാണ് എൻ്റെ ഇതിലുള്ളത്. എൻ്റെ ഈ മൊബൈൽ ഫോണും പിന്നെ അതുപോലെ എൻ്റെ ഒരു ലാപ്ടോപ്പും മാക്ബുക്കും ഒരു ഐപാഡും 4th ഡിവൈസും കൂടെ അവർക്ക് അത് കാണാൻ പറ്റി. നോക്കിയപ്പോൾ അത് ന്യൂ സൗത്ത് വെയിൽ എവിടെയോ വേറൊരു ഐഫോൺ തന്നെ എൻ്റെ ഈ സെയിം ആപ്പിൾ ഐ ഡിയിൽ യൂസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇതെന്തോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇത് നിന്റെ പാസ്വേഡും ഇതെല്ലാം മാറ്റിക്കൊണ്ട് ഞാനതെല്ലാം ചേഞ്ച് ചെയ്തു അവിടെ വെച്ച് തന്നെ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോഴാണ് ആ നേരം വളരെ എനിക്ക് സംശയമില്ലായിരുന്നു, എന്തോ ഫോണിനെന്തോ ഹാക്കിങ് നടന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളതും എൻ്റെ ബാങ്കുകളും. എനിക്ക് 2 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ആ 2 ബാങ്കിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാങ്ക് വഴിയാണ്, നമ്മൾ മൊബൈൽ ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നോക്കി അപ്പം പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ ആപ്ലിക്കേഷൻ ഇതായിട്ട് കിടക്കുവാണ്, ബ്ലോക്കായി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നേരെ ബാങ്കിലേക്ക് ചെന്നു. ബാങ്കിൽ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഓൾറെഡി അവർ എന്നെ രാവിലെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു.
സുനു സൈമണിൻ്റെ സിം സ്വാപ്പ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ബാങ്കിനെ ഫോണിൽ സുനുവെന്ന് വ്യാജേന തട്ടിപ്പുകാർ ബന്ധപ്പെടുകയായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുവാൻ ശ്രമിച്ചു.
പിന്നെ അവർ ANS ബാങ്കിൽ വിളിച്ച് ഞാൻ സുനുവാണ്, എന്റെ പാസ്വേഡ് ഇതാണ്, പക്ഷെ എന്റെ CRN നമ്പർ എന്തോ കളഞ്ഞു പോയി എന്തോ പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അത് പുതിയ CRN നമ്പറും കാർഡും അപ്ലൈ ചെയ്ത് അവരെ പുതിയ നമ്പർ എൻ്റെ നിലവിലുള്ള എൻ്റെ ATM കാർഡും എൻ്റെ നമ്പർ ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പുതിയ നമ്പർ അത് ഉണ്ടാക്കി. ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിലേക്ക് കാർഡ് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് നടത്തുന്ന രീതിയിൽ അവർ അന്ന് രാത്രി തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. വേറെ ഒരു വകുപ്പിലൊക്കെ എനിക്ക് വേറെ കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവർ $25,000 ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിലേക്ക് ഒരു മാറ്റി. ഇത് നോർത്ത് ഇന്ത്യയിലെ പഞ്ചാബിലൊരു സ്ഥലമാണ്. ഞാൻ അഡ്രസ്സൊക്കെ പിന്നീട് കണ്ടു, എനിക്ക് പൈസ തിരിച്ചു കിട്ടി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 24 hours കഴിഞ്ഞാലേ ഉള്ളൂ ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് മാത്രം ആ പണം പോയില്ല, അത് ഒരു ബാങ്കുകാർ ബ്ലോക്ക് ചെയ്തു.
ഇതിനു പുറമെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വില കൂടിയ വാച്ച് വാങ്ങിക്കാൻ തട്ടിപ്പുകാർ ശ്രമിച്ചപ്പോൾ ബാങ്കിന് സംശയം തോന്നി കാർഡ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു.
പിന്നെ അവര് എന്റെ ഓപ്സെറ്റ് അക്കൗണ്ടിൽ നിന്ന് പൈസ എന്റെ ക്രെഡിറ്റ് കാർഡിലേക്ക്, അതിനൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഞാൻ ആ എന്റെ ഹോം ലോൺ ആണ് ANS ബാങ്ക് വഴിയുള്ളത്, ആ ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡായിരുന്നു, അവര് തന്നതാണ്. പക്ഷെ ആ ക്രെഡിറ്റ് കാർഡിലേക്ക് അവര് വേറെ അതിനകത്ത് $6,000 ലിമിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു $9,000 കൂടെ എടുത്തിട്ട് $15,000 ആ ക്രെഡിറ്റ് കാർഡിലാക്കി ഇങ്ങോട്ട് വിഡ്രോ ചെയ്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർ അതുവഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചു. ആകെപ്പാടെ $25 എന്തോ ജെറ്റ്കിങ് അങ്ങനെ എന്തോ ഒരു നോർത്ത് മെൽബണിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് എന്തോ ചിപ്സോ ബർഗറോ അതുകൊണ്ട് വാങ്ങിച്ചത് മാത്രമേ അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം അവര് എന്തോ അർമാനിയുടെ എന്റെ 1700 വാച്ച് പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇവർക്ക് ഇത് ഫ്രോഡ് അറ്റംപ്റ്റാണെന്ന് തോന്നിയത്. കാരണം ഞാൻ അത്രയും വലിയ പർച്ചേസ് ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് അവർക്ക് സംശയം വന്നു. അങ്ങനെ അവരത് ബ്ലോക്ക് ചെയ്തു, അവരത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പല സ്ഥലത്തും ഈ കാർഡ് ഉപയോഗിച്ച് വാലറ്റ് ഉപയോഗിച്ച് അവർ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവർക്കത് നടക്കാതെ വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഇന്ന് നടന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ ഞാൻ പെട്ടെന്ന് കോമമ്പലത്തിൽ ചെന്നു. കോമമ്പലത്തിലെ എന്റെ ആപ്പ് പ്രവർത്തനരഹിതമായെങ്കിൽ അവർ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. കോമമ്പലത്തിൽ നിന്നും പൈസയൊന്നും നഷ്ടപ്പെട്ടില്ല, ഇതിൽ നിന്നും പൈസയൊന്നും നഷ്ടപ്പെട്ടില്ല. $25 മാത്രം അവരെന്തോ പർച്ചേസ് ചെയ്തു, അതും ബാങ്കുകാർ എനിക്ക് തിരിച്ചു തന്നു. മറ്റേ പൈസ $25,000 ക്രെഡിറ്റ് ആയില്ല, അത് തിരിച്ച് എന്റെ അക്കൗണ്ടിൽ തന്നെ വന്നു. അതുകൊണ്ട് എനിക്ക് പണമൊന്നും നഷ്ടപ്പെട്ടില്ല.
സുനുവിന് ഈ അനുഭവം ഉണ്ടായ അതേ ദിവസം തന്നെ മറ്റൊരു മലയാളിക്കും സമാനമായ അനുഭവം ഉണ്ടായതായി അദ്ദേഹം മനസ്സിലാക്കി. ഈ വിഷയത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. എന്നാൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ ആപത്ത് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയതായി സുനു വിവരിക്കുന്നു.
സോഷ്യൽ മീഡിയയിലൊക്കെ അതും പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞു. നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞത് എന്റെ നമ്പർ വിളിച്ച് കിട്ടാഞ്ഞിട്ട് അവര് എന്റെ വൈഫിന്റെ എന്റെ ലാൻഡ് ഫോണിൽ വിളിച്ചു. അപ്പൊ ലാൻഡ് ഫോണിൽ ഞങ്ങൾ എടുത്തില്ല, വെളുപ്പേ പോയിരുന്നു. എന്റെ നമ്പർ വിളിച്ച് കിട്ടിയില്ല, ലാൻഡ് ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ അവർ ചെയ്ത് എന്റെ വൈഫിന്റെ നമ്പർ അവർ അവർക്ക് കിട്ടിയത് ഫേസ്ബുക്കിൽ നിന്നാണ്. വൈഫ് നമ്പർ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടും. നമ്മള് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുത് എന്നുള്ള അഡ്വൈസാണ് പുള്ളി നമ്മള്. പിന്നെ
സിം സ്വാപ്പ് ചെയ്ത് പണം തട്ടിയെടുക്കാൻ പല പദ്ധതികളും നടക്കുന്നു. സിം സ്വാപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി ഇതേക്കുറിച്ച് ടെലികോം സെക്യൂരിറ്റി രംഗത്ത് മെൽബണിൽ ജോലി ചെയ്യുന്ന മനീഷ് മാത്യുവുമായി സംസാരിച്ചു. എന്താണ് സിം സ്വാപ്പിൽ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം വിവരിക്കുന്നു.
സിം സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സിം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതേസമയം നമ്മുടെ സെയിം സിമ്മിന്റെ ഡീറ്റെയിൽസ് വേറൊരു ഫോമിൽ അവൈലബിൾ ആക്കുക. അതിന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇത് നടക്കുകയാണെന്നെങ്കിൽ, അതായത് നോർമൽ ഒരു ടെലികോം ഓപ്പറേറ്ററെ സംബന്ധിച്ച് ഈ സിം എന്ന് പറയുന്ന സംഭവമാണ് ശരിക്കും അത് ഓതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഒരിക്കലത് ഓതന്റിക്കേറ്റ് ചെയ്ത് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിപ്പോ ഒന്നുണ്ടോ രണ്ടുണ്ടോ മൂന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് SMS വരുമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് കോപ്പി ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സിം ഉണ്ട്, സെയിം കോപ്പി ഓഫ് ദ സിം. സിമ്മിന്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് നമ്മുടെ കീസ് ഉണ്ട്. അതുപോലെ കീ എന്ന് പറയുമ്പം സിമ്മിന്റെ ഓതന്റിക്കേറ്റ് ചെയ്യാനുള്ള കീയും അതിന്റെ പുറകെ IMSI നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറും ഉണ്ട്. ഈ നമ്പര് മാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ടെലികോം ഓപ്പറേറ്ററെ സംബന്ധിച്ച് അത് വാലിഡ് സിം ആണ്. അപ്പം അതിന്റെ അകത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എല്ലാ സിമ്മിലേക്കും, അത് സെയിം നമ്പറുള്ള എല്ലാ സിമ്മിലേക്കും കോപ്പി ആയിക്കൊണ്ടിരിക്കും.
സിമ്മിൽ ശേഖരിച്ചിരിക്കുന്ന മുഴുവൻ വിവരങ്ങൾ മറ്റൊരു സിമ്മിലേക്ക് പല രീതിയിൽ കൈമാറാനുള്ള സാധ്യതകൾ ഉള്ളതായി മനീഷ് പറയുന്നു.
രണ്ടു മൂന്ന് രീതിയിൽ ഇത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒന്ന്, നമ്മൾ സിം എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അതായത് സിമ്മിന്റെ നമ്പര്, അത് ടെലികോം ഓപ്പറേറ്റർ ശരിക്കും പറഞ്ഞാൽ റീറ്റെയിലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിലാണ് ഇത് ഏൽപ്പിക്കുന്നത്. അവരിത് കളക്ട് ചെയ്ത് വെക്കുക, അത് അവരുടെ ഡാറ്റാബേസിൽ കളക്ട് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ സ്റ്റോറിൽ വെക്കും, അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ് ഫോമിൽ എവിടെയെങ്കിലും വെക്കും. ഏതെങ്കിലും രീതിയിൽ അത് കോംപ്രമൈസ് ആവിച്ചിരിക്കുന്ന ഡാറ്റ. അപ്പൊ ആ ഡാറ്റ അത് കിട്ടിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് ഇത് രണ്ടും നമ്മൾ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ സോഫ്റ്റ്വെയറും ഡിവൈസസും നമുക്ക് വെരി മച്ച് ഈസി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ യൂസർ എന്ന് പറഞ്ഞാൽ അധികം പഠിക്കുക പോലും ചെയ്യാത്ത യൂസർക്ക് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണത്. അതുപോലെ തന്നെ ഇപ്പൊ ടെലികോം ഓപ്പറേറ്ററെ നമുക്ക് ഇപ്പൊ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറയുക ഞാൻ ഇന്നയാളാണ്. അവർക്ക് അങ്ങനെ കൂടുതൽ വലിയ ഓതന്റിക്കേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വിളിക്കുമ്പം അവർ ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്നാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടു മൂന്ന് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ അവർ പറയും ഇത് കളഞ്ഞു പോയി അല്ലെങ്കിൽ അയക്കൂ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് നമ്മളായിട്ട് ഇത് ചെയ്തിട്ട് അതിൽ നിന്ന് അവരെ വിളിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
ഒരു സിം കാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണമെന്ന് ഉപഭോക്താക്കൾ മുൻകൂർ അനുവദിക്കുമ്പോൾ ഈ വിവരങ്ങൾ സിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കൈമാറുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
നമ്മള് ഒരു ഫോൺ, അതായത് ഒരു സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്, പല സോഫ്റ്റ്വെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു എൻ നമ്പർ ഓഫ് ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്യാം. അത് നമ്മളിപ്പോൾ ആദ്യം ഇൻസ്റ്റോൾ, ഒരു ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും ഏതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ നോർമൽ ആൾക്കാരെ ഒരു 90% ആൾക്കാരെ സംബന്ധിച്ച് അവർ വലിയ കാര്യം നോക്കി എൻ്റെ ഫോട്ടോ ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് വിടും. നമ്മൾ ആക്ച്വലി അപ്രൂവ് ചെയ്യുകയാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി. അത് ആക്ച്വലി അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സിമ്മിലാണ്. മിക്ക സിം എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം സൈസുള്ള സിമ്മാണ്, അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള സിമ്മാണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ നമ്മുടെ കോൺടാക്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ വിവരങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സിമ്മിൽ ശേഖരിച്ച് വെക്കുക. അപ്പോൾ ആ സിം എടുത്ത് നേരെ വേറൊരു ഫോണിലേക്ക് ഇട്ടാൽ എന്താണോ സംഭവിക്കുന്നത്, അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൾ ഐ ഡി അല്ലെങ്കിൽ അതുപോലെ വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റോറിൽ സാംസങ്ങിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ മൊത്തം റിക്കവർ ചെയ്ത് വേറൊരു ഫോണിലേക്ക് ആക്കാൻ നമുക്ക് എത്ര ഈസി ആയിട്ട് പറ്റുമോ അത്ര എളുപ്പമാണ്.
ഒരു സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സിം കാർഡുകളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാങ്കേതികമായി കഴിയുമെങ്കിലും ടെലിഫോൺ കമ്പനികൾ പുതിയ സിം കാർഡ് നൽകുമ്പോൾ പഴയ സിം കാർഡ് സാധാരണയായി ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് പതിവെന്ന് മനീഷ് പറയുന്നു.
നമ്മളിപ്പോ ഒരു പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം വേണം എന്ന് പറഞ്ഞാൽ അത് ജെനുവിൻ ആയിട്ട് പറയുകയാണ്, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നോർമലി അവരൊരു വേറെ തരം മറ്റേത് ഡീആക്ടിവേറ്റ് ചെയ്യും. സാധാരണ നമ്മളത് തിരിച്ചു കൊടുക്കും പഴയ സിം, അല്ലെങ്കിൽ അത് അവർ കട്ട് ചെയ്ത് അന്നേരെ കളയും. ജെനുവിൻ ആയിട്ട് ഇപ്പം നമ്മളൊരു ഒരു സ്റ്റോറിൽ ചെന്നിട്ട് ഓർഡർ ചെയ്യുക, നമ്മൾ പറയും നമ്മുടെ സിം കളഞ്ഞു പോയി എന്ന് പറയുമ്പം അവരുടെ സിസ്റ്റത്തിൽ അവർ മറ്റേത് ആദ്യത്തേത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേത് തരാൻ. പക്ഷെ അത് ചിലപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ലീഗൽ റീസണും കൊണ്ട് നമ്മൾ പറയാം നമുക്ക് രണ്ടും വർക്ക് ചെയ്യണം ഒരേ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാൻ സ്റ്റിൽ ഡു ഇറ്റ്.
ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടിയെടുക്കുന്നതാണ് സിം സ്വാപ്പിലൂടെ നടക്കുന്ന പ്രധാന തട്ടിപ്പുകളിലൊന്ന്. ഇത്തരം തട്ടിപ്പുകൾ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ ടെൽക്കോകളും ബാങ്കുകളും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും തട്ടിപ്പുകാർ നിലവിലുള്ള സംവിധാനങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് പ്രധാന പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
സിം ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഈ സിമ്മിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഫോണിൽ ഈ സിമ്മുണ്ട്, നമുക്ക് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ സെയിം സാധനം വേറൊരാൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പം അത് ആക്ച്വലി ജെനുവിൻ ആയിട്ടാണ് പല സോഫ്റ്റ്വെയറും കൺസിഡർ ചെയ്യുന്നത്. അതിനങ്ങ് ചിലപ്പം പല സോഫ്റ്റ്വെയറുകൾക്കും അല്ലെങ്കിൽ ഈ ഇതിന് പുറകിൽ നിൽക്കുന്ന പ്രൊട്ടക്ഷൻ മെക്കാനിസം ഇതിന് മനസ്സിലാകാൻ പറ്റത്തില്ല. ചിലപ്പം ഇത് രണ്ടും രണ്ടാണെന്നും അല്ലെങ്കിൽ മനസ്സിലാക്കി വരുമ്പം വൈകിപ്പോവും.
അധികൃതർ ഈ തട്ടിപ്പുകൾ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾ സ്വകാര്യ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നുവെന്ന് മനീഷ് പറയുന്നു. പലതരം തട്ടിപ്പുകൾ നടക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഫോണുകളും അതിലെ ആപ്പുകളും ഉപയോഗിക്കുന്നവർ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് കൂടുതൽ അവബോധരാകേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് അധികൃതരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ബാങ്കുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.
Hear more stories in your language by visiting sbs.com.au.